എൻ്റെ ഗുരുനാഥനായ ബീഹാറിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന സ്വാമി സത്യാനന്ദ സരസ്വതി, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ നിരഞ്ജനാനന്ദജി, ഗുരു പരമ്പരകളിലെയും പാദാരവിന്ദ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് സമ്പുജിരായ കുടുംബാംഗങ്ങളെ വിശേഷ്യ ഗോപാലകൃഷ്ണൻ സാർ, ഇതിന് അവസരമൊരുക്കി തന്ന എല്ലാ സംഘാടകരെയും നമോവാകും. രാവിലെ നമുക്കൊരു 10 മിനിറ്റ് സമയം പരിശീലിച്ചു ലളിതമായ പ്രാണായാമം. ഏത് അവസരത്തിലും ഏത് പ്രായക്കാർക്കും ഏത് അസുഖമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഏത് മതത്തിലായാലും ഏത് ആളുകൾക്കും പരിശീലിക്കാൻ പറ്റുന്ന ലളിതമായ ഒരു പ്രാണായാമ രീതി എന്ന് പറയുന്നത്. എന്നാൽ അത് പ്രാണായാമത്തിന്റെ പുസ്തകമൊക്കെ നോക്കിയാൽ കാണുമെന്ന് ചോദിച്ചാൽ അതും പ്രയാസ. ശ്വസന രീതി ശാസ്ത്രീയമായ രീതി ചെയ്യുന്ന രീതിയാണ് നേരത്തെ ആ ചെയ്തത്. ഇനി നമുക്ക് യോഗയുടെ കുറച്ച് കാര്യങ്ങളിലേക്ക്. ഈ സമയം നമ്മൾ ഉദ്ദേശിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ, രോഗങ്ങൾ, മാനസിക പ്രയാസങ്ങൾ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഈ യോഗശാസ്ത്രത്തിന്റെ ലളിതമായ ചില കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം, ഈ ഒരു കാര്യമാണ് കൂടുതൽ സൂചിപ്പിക്കുന്നത്. യോഗയുടെ വളരെ അഗാധ തലത്തിലേക്കുള്ള യാത്രയല്ല. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഈ യോഗശാസ്ത്രത്തിൽ പ്രയോജനപ്പെടുന്ന ചില ഭാഗങ്ങൾ, അതിവിടെ കുറച്ച് ആസനങ്ങൾ നമുക്ക് സൂചിപ്പിക്കും, അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ കാണിക്കുകയും ചെയ്യും. ഈ സമൂഹം ഇന്നത്തെ ഈ ജീവിത രീതിയിൽ മറ്റെന്നത്തെക്കാളധികം നമുക്ക് യോഗ പരിശീലനത്തിന് വളരെയധികം സ്വാധീനം വന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യം. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം ആളുകൾ ഈ യോഗശാസ്ത്രത്തിലേക്ക്, യോഗ ആസനങ്ങളിലേക്ക്, യോഗ എന്ന് പറയുമ്പം ഇപ്പം യോഗം അതിൻ്റെ ലളിതമായ രൂപമാണ്. യോഗമാർഗത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു ചെറിയ വഴി. നമ്മൾ യോഗ ആസനങ്ങൾക്കാണ് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം ആളുകൾ ഈ രീതിയിലേക്ക് വരാൻ കാരണം? ഒന്ന്, വളരെ പ്രധാനമായിട്ട് നമുക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു. ഇവിടെ രാവിലത്തെ ഇല കുറച്ച് കഴിഞ്ഞതിൽ പറഞ്ഞു വളരെയധികം രോഗങ്ങൾ കൊണ്ട് നമ്മൾ കഷ്ടപ്പെടുക. കാരണം ഇന്ന് നമ്മുടെ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം നമുക്ക് നഷ്ട ചെലവഴിക്കുന്നത് രോഗചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇനി അത് മാത്രമാണെന്ന് ചോദിച്ചാലോ, അല്ല. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ജീവിത രീതി, അതായത് തിരക്ക് പിടിച്ച ജീവിതത്തിൽ മാനസിക സംഘർഷം തന്നെ, ടെൻഷൻ എന്ന് വേണേൽ പറയാം, സ്ട്രെസ് എന്ന് വേണേൽ പറയാം. ഈ മാനസിക സംഘർഷം ഇന്നത്തെ നമ്മുടെ ജീവിത രീതിയിൽ എല്ലാവരെയും, അതായത് അതിൻ്റെ ശതമാനം എത്ര കൂടുതലുണ്ട് കുറവ് എന്നുള്ളതാണ്. ഇനി മാനസിക സംഘർഷം ആധുനിക വൈദ്യശാസ്ത്രം തന്നെ പറയുന്നത് എന്താ, ഒരു 85-90% കാണുന്ന ഇന്ന് കാണുന്ന രോഗങ്ങൾക്കും അതിന്റെ കാരണം നമ്മുടെ മാനസിക സംഘർഷമാണ്. അപ്പൊ അത് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അധികം നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഒരു വളരെ വസ്തുതയാണ് സ്ട്രെസ്, അത് മാനസിക സംഘർഷം ശരീരത്തിന്റെ ആയാലും മനസ്സിന്റെ ആയാലും. ആദ്യം പറഞ്ഞ കാര്യം ഒരുപാട് രോഗങ്ങളായി. നമുക്കൊരു ഒന്ന് നോക്കാം, ഈ രോഗത്തിൽ നമ്മളിപ്പോൾ ഉദാഹരണം പല രോഗങ്ങൾ, പ്രമേഹമായാലും ആസ്മയായാലും ഒരുപാട് രോഗങ്ങൾ. ഈ രോഗങ്ങൾക്ക് നമുക്ക് ഇന്ന് ഇപ്പം പ്രമേഹം വന്നാലും ആസ്മ വന്നാലും ഒക്കെ നമ്മൾ മരുന്ന് കഴിക്കണം, കഴിക്കുന്നുണ്ട്. ബി പി ആയാലും ഇവിടെ നമുക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ജീവിതകാലം മുഴുവനും നമുക്ക് മരുന്ന് വേണോ വേണ്ടോ എന്നാൽ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ബി പി വന്നു, നമ്മളുടനെ മരുന്ന് കഴിക്കണം, അധികമായാൽ മരുന്ന് വേണം. ജീവിതകാലം മുഴുവനും നമുക്ക് ഈ മരുന്ന് കഴിച്ച് ജീവിക്കണോ? അതല്ല, ഇത് ഒഴിവാക്കാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? അല്പനേരം ചിന്തിച്ചാൽ പ്രമേഹമുള്ളവർ മരുന്ന് കഴിക്കാൻ തുടങ്ങി, പ്രമേഹം മരുന്നിന്റെ ഡോസ് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ഇൻസുലിൻ എടുക്കേണ്ട ഘട്ടം, ഇൻസുലിൻ തന്നെ മാരകമായ അവസ്ഥയിലെത്തിയാൽ നമുക്കറിയാമല്ലോ അതിന്റെ പ്രയാസം. അപ്പൊ ജീവിതകാലം മുഴുവനും ഈ മരുന്ന് ആയിട്ട് നടക്കണം നമ്മൾ, അല്ല മരുന്ന് ഒഴിവാക്കാനുള്ള സംവിധാനം ഉണ്ടോ? ഹൃദ്രോഗം വന്നൊരു വ്യക്തിക്ക് ആയിരക്കണക്കിന് രൂപ നമ്മൾ ചെലവഴിക്കുക മരുന്നിന് വേണ്ടി മാത്രം, എന്നിട്ട് രോഗം സുഖമായി എന്ന് ചോദിക്കുക, വളരെ സന്തോഷം. പക്ഷെ പലപ്പോഴും നമുക്കറിയാം നടക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്താറുള്ളത്. ഇവിടെ നമുക്ക് ഈ ഒരു ചോദ്യം തന്നെ, മരുന്ന് നമുക്ക് ഒഴിവാക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? കുറെ കാലത്തിന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത്, അല്പസമയെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതചര്യ ശരിയായ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചോ? നമുക്ക് ഒരു ചിട്ടയായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിച്ചോ? ഭക്ഷണ രീതിയിൽ ഒരു മിതമായ രീതി നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചോ? നമുക്ക് മരുന്ന് പൂർണ്ണമായും ഒഴിവാക്കാണ്. അതായത് നമ്മുടെ ഓരോ വ്യക്തിയിലും ചൈതന്യം, ആ ചൈതന്യം തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ചികിത്സ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയിരിക്കുക. അതിനിന്ന് കണ്ടത് വെച്ച് ഏറ്റവും മഹത്തായ ഒരു മാർഗം നമ്മുടെ പൈതൃക ആയിട്ട് കിട്ടിയ ആ യോഗ പരിശീലനം തന്നെ. ഇത്ര ഫലപ്രദമായ ഒരു മറ്റു സംവിധാനം ഏതാ ഉള്ളത്? ആയിരക്കണക്കിന് രൂപേന്റെ മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് അത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വലിയൊരു കാര്യമാണ്. നമുക്ക് വളരെ മഹത്തായ യോഗ മാർഗമുണ്ട്, നമ്മൾ യോഗ പരിശീലന രീതിയുണ്ട്. അതിലെ ലളിതമായ രീതിയിൽ ഇന്നത്തെ ജീവിത രീതിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് ആക്കി മാറ്റിക്കൂടെ? അതാണ് ഇന്ന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ചികിത്സാരീതി അല്ല, യോഗശാസ്ത്രം ചികിത്സാരീതി അല്ല. പക്ഷെ ഒരു ശരിയായ രീതിയിലേക്ക് പോകുന്ന ജീവിത രീതി, ആ ജീവിത രീതി നമ്മൾ പാലിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഗുണ ഒരു ഫലമാണ്, ബൈ പ്രൊഡക്റ്റ് ആണ് ശരിക്കും ഈ രോഗം മാറുക എന്നുള്ളത്. അപ്പൊ രോഗം മാറാൻ നമുക്ക് ഈ ഒരു മാർഗം സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? നമ്മുടെ തനതായ ഒരു ജീവിത രീതിയാണ്. അപ്പം മരുന്നില്ലാത്ത ഒരു ജീവിത രീതിയിലേക്ക് എത്താൻ നമുക്ക് ഈ ഒരു സമ്പ്രദായം നമുക്ക് വളരെ ഫലപ്രദമാണ്. പ്രമേഹമുള്ള ആളുകൾ ഒരു അരമണിക്കൂറെങ്കിലും ദിവസം നിങ്ങൾക്ക് യോഗ പരിശീലിക്കാൻ സാധിച്ചോ, ഇൻസുലിൻ എടുക്കുന്ന ഘട്ടത്തിൽ പോലും നിങ്ങൾക്ക് ഇൻസുലിൻ ഒഴിവാക്കാൻ സാധിക്കും. ഇത്ര ലളിതമായ മറ്റൊരു മാർഗം ഏതാണ്? ഹൃദ്രോഗത്തിന് ആയിരക്കണക്കിന് രൂപേന്റെ മരുന്ന് കഴിക്കുന്നവർക്ക് മരുന്ന് ഒഴിവാക്കാനുള്ള സംവിധാനം തന്നെ നിങ്ങൾ അരമണിക്കൂറെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് യോഗ പരിശീലിക്കട്ടെ, മരുന്ന് ഒഴിവാക്കാൻ സാധിക്കുന്നത്. ഇനി മറ്റേ ഇപ്പൊ ഉദാഹരണം പല രോഗങ്ങളും, ഇപ്പൊ നടുവേദനയൊക്കെയായിട്ട് നമുക്ക് എത്ര കഷ്ടപ്പെടാറുണ്ട്, കഴുത്തിന് തേയ്മാനം എന്ന് പറഞ്ഞിട്ട് എത്രയധികം നമ്മൾ കഷ്ടപ്പെടാറുണ്ട്. ബെൽറ്റൊക്കെ ഇട്ടും, ബെൽറ്റൊക്കെ ഇട്ടാതെ തന്നെ നമുക്ക് എന്താ പ്രയാസം, ജോലി ചെയ്യാൻ പോലും പറ്റാതെ, വീട്ടു ജോലി പോലും പറ്റാതെ, ഒരു സ്ഥലത്ത് ഇരിക്കാൻ പോലും പറ്റാതെ, എന്തിനേറെ നമുക്കൊന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ സാധിക്കുമോ? നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം വേണ്ടേ? നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് അല്പം ധ്യാനിക്കണം, അല്ല ഒന്ന് പ്രാണായാമം ചെയ്യണം, ഒന്ന് വീട്ടു ജോലി ചെയ്യണം, ഓഫീസിൽ പോകണം, എന്തിനായാലും നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം വേണ്ടേ? അടിത്തറ അതല്ലേ, വേണം. അപ്പൊ നമുക്ക് ഒരു മണിക്കൂറൊന്നും സാധാരണ പറ്റുന്നില്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും സമയം നമുക്ക് ചെലവഴിക്കാൻ, ഒരു ദിവസം ചെലവഴിക്കാൻ സാധിച്ചോ, രോഗമുക്തിക്കുള്ള ഒരു മാർഗം തന്നെയായി മാറി. ഈ മാനസിക സംഘർഷത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, നമ്മുടെ മനസ്സിന്റെ പ്രയാസം വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പ്രയാസം, കാരണം നമ്മുടെ ശരീരത്തിന് തുരുമ്പ് പിടിച്ച ശരീരത്തില് മനസ്സും പ്രയാസ. ശരീരത്തിന് ശരിയായ ട്യൂണിങ് നമുക്ക് കൊടുക്കാൻ സാധിച്ചോ, ഹാർമണൈസ് ചെയ്യാൻ സാധിച്ചോ, ഒരു സുഖകരമായ ശരീരത്തിന്റെ അവസ്ഥ നമുക്ക് ലഭിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് നമുക്ക് സുഖകരമായ അവസ്ഥയിൽ എത്തിക്കാൻ സാധിക്കുന്ന ശാന്തമായ ഒരു മനസ്സിന്റെ അവസ്ഥ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ, ദൈനംദിന അനുഭവിക്കുന്ന ടെൻഷൻ, നമുക്ക് എങ്ങനെ നമുക്കത് അതിനോട് നേരിടാൻ അഭിമുഖീകരിക്കാൻ സാധിക്കുക? കാരണം ടെൻഷൻ എന്നുള്ള സംഭവം നമുക്ക് പ്രയാസം, അതായത് അവിടെ ഉണ്ടാവും, വീട്ടിലായാലും ഓഫീസിലൊക്കെ ഉണ്ടാവും. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധന കാര്യം ഈ ടെൻഷൻ മാനസിക പ്രയാസങ്ങൾ നേരിടാനുള്ള കഴിവ് നമ്മൾ പ്രാപ്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എഫിഷ്യൻസി എന്ന് പറയും, അഭിമുഖീകരിക്കാനുള്ള കഴിവ് പ്രാപ്തി. നേരത്തെ ചോദിച്ചിരുന്ന ഒരു ചോദ്യം, അതായത് മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കുന്നു. ഇവിടെ നമുക്ക് ആ ഒരു കാര്യത്തിൽ നോക്കുക, മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കുക എളുപ്പമല്ല. ലോകത്തിൽ നിന്ന് ഏറ്റവും പ്രയാസപ്പെട്ട നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അത് നിയന്ത്രിക്കാനുള്ള ചെറിയ ലളിതമായ ചില മാർഗങ്ങൾ നമ്മൾ പതഞ്ജലി യോഗസൂത്രത്തിൽ തന്നെ വളരെ ലളിതമായി വളരെ സുന്ദരമായി പറഞ്ഞിരിക്കുന്നത്. അതായത് യോഗയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, നമ്മൾ പറയും മോക്ഷം എന്ന് പറയും, സമാധി അല്ലെങ്കിൽ കൈവല്യം, ഈ അവസ്ഥ പറയാം. അതിനു മുമ്പത്തെ അവസ്ഥ പറയുന്നത് ധ്യാനം എന്ന് പറയുന്ന അവസ്ഥയാണ്. ധ്യാന പരിശീലൻ, ധ്യാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വസ്തുവിൽ പൂർണ്ണമായും മനസ്സിനെ സമർപ്പിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. അത് കൈവരിക്കാൻ അതിനു മുമ്പത്തെ ഒരവസ്ഥ നമ്മൾ പ്രാപിക്കണം. ധാരണ എന്ന് പറയും, കോൺസെൻട്രേഷൻ എന്ന് വേണേൽ നമുക്ക് പറയാം. ധാരണ, ഏകാഗ്രമായ ഒരു മനസ്സിന്റെ അവസ്ഥ. പതഞ്ജലി യോഗസൂത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, ഏകാഗ്രത നമുക്ക് നഷ്ടപ്പെട്ടോ രോഗം വര ദുഃഖം വര. ഏകാഗ്രരഹിതം ചിത്തം വൃത്തിരൂപം എന്നിടും, അവിടെ ശാന്തിയുണ്ടാകില്ല അത് ദുഃഖത്തിനാസ്പദം. ശരീരത്തിന് വര, മനസ്സിന്റെ വര. അപ്പൊ ഏകാഗ്രത, കോൺസെൻട്രേഷൻ. അപ്പൊ ധ്യാനത്തിലേക്ക് എത്തണേ നമുക്ക് ആദ്യത്തെ അതിന്റെ തൊട്ട് മുമ്പത്തെ ഒരു പടി നമ്മൾ കയറണം. ഇനി ധാരണ എന്നുള്ള അവസ്ഥ നമുക്ക് കൈവരിക്കണമെങ്കിലോ അതിന് മുമ്പത്തെ ഒരു അവസ്ഥ ഉണ്ട്. അതായത് നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങൾക്കൂടെ വ്യാപരിക്കുക, ബാഹ്യവസ്തുക്കളിൽ ആ ഓരോ സ്ഥലത്തും പോയി അത് എത്തിപ്പിടിക്കും. അതായത് അറ്റാച്ച്മെന്റ് എന്നറിയും. അവിടുന്ന് നമുക്ക് മനസ്സിനെ പ്രയാസമില്ലാതെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസ്ഥ പറയാ ഡിറ്റാച്ച്മെന്റ് അല്ല, നമുക്ക് പ്രത്യാഹാരം എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ധാരണ കിട്ടണമെങ്കിൽ നമുക്ക് അതിന്റെ പ്രത്യാഹാരം ശീലം നമുക്ക് വരണം. പറയാറുണ്ട് നമ്മൾ കുട്ടികളോടൊക്കെ പറയും, അയ്യോ ഏകാഗ്രത കിട്ടാൻ അവിടെ ഇരുന്ന് പഠിച്ചോ ഏ പുസ്തകം. നമ്മൾ മുറിയിലിട്ട് അടച്ചിട്ടും കാര്യമില്ല, കോൺസെൻട്രേഷൻ കിട്ടാനുള്ള വഴികൾ നമ്മൾ ആ പടവുകൾ കയറി കയറി വരണ്ടേ. ലളിതമായ രീതിയിൽ യാതൊരു പ്രയാസവും മനസ്സിനെ പീഡിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് ഏകാഗ്രത കിട്ടാനുള്ള സംവിധാനം നമുക്കുണ്ട്. ഈ സംവിധാനത്തിൽ കൂടെ പോയാൽ നമ്മുടെ മനസ്സിന് യാതൊരു പ്രയാസം ഉണ്ടാവില്ല, നമ്മൾ ആ കോൺസെൻട്രേഷൻ എന്നുള്ള അവസ്ഥയിൽ എത്തിച്ചേരും പീഡിപ്പിക്കാത്ത രീതിയിൽ. അപ്പോൾ ആദ്യം കോൺസെൻട്രേഷൻ എന്നുള്ള അവസ്ഥ നമുക്ക് എത്തണമെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെ പ്രത്യാഹാര ശീലം വേണം. യോഗ പരിശീലനത്തിൽ ക്ലാസ്സുകളൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അരമണിക്കൂർ പരിശീലിപ്പിക്കുന്നതാണെങ്കിൽ പോലും ആസനങ്ങൾ കഴിഞ്ഞ് പ്രാണായാമം കഴിഞ്ഞ് കുറച്ച് സമയം നമ്മൾ വിശ്രമം കൊടുക്കും മലർന്ന് കിടന്നിട്ട്. നേരത്തെ നിങ്ങൾ ചെയ്ത് പ്രാണായാമം കഴിഞ്ഞ് അല്പസമയം നിങ്ങളോട് ഒന്ന് ശ്രദ്ധ കൊടുക്കുക, ഫ്രീ ആയിട്ട് മനസ്സിനിടുന്ന, അതും പ്രത്യാഹാര. ചിന്തകൾ കുറഞ്ഞു വരുന്ന ഒരവസ്ഥ, ഇന്ദ്രിയങ്ങൾക്കൂടി ബഹിർഗമിക്കുന്ന മനസ്സ് അറിയാതെ നമ്മളിലേക്ക് തിരിച്ചു വരുന്നൊരവസ്ഥ. അപ്പം ആ ബന്ധങ്ങൾ വിട്ട് മനസ്സ് ഏകാഗ്രമായി വരുന്ന ഈ ഒരവസ്ഥ അവിടെ ശ്രദ്ധിച്ചറിയാം. ഒരു 10-15 മിനിറ്റ് നമുക്ക് ചെയ്യാൻ സാധിച്ചാല് നമ്മുടെ ഈ ചിന്തകൾ വളരെ കുറയും. എന്തിനേറെ ബി പി ഉള്ള ഒരു മനുഷ്യ, ഒരാൾ, ഒരു വ്യക്തി ആദ്യം അതായത് അല്പ ആ വിശ്രമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുക, ബി പി വളരെ കൂടിയിട്ടുണ്ടിരിക്കുക, 10 മിനിറ്റ് സമയം മാത്രം വിശ്രമം ചെയ്യട്ടെ. അതിന് യോഗ നിദ്ര എന്നാ യോഗശാസ്ത്രത്തിൽ പറയാം, യോഗ നിദ്ര. ലളിതമായി പറയാം ശവാസം എന്ന് വേണേൽ പറയാം, പ്രത്യാഹാര പരിശീലനമാണ്. അങ്ങനെ ചെയ്തിരിക്കുന്ന സമയത്ത് 10 മിനിറ്റ് കൊണ്ട് തന്നെ മാത്രം നമുക്ക് ബി പി നോർമൽ അവസ്ഥയിലെത്തുന്നതാണ്, വളരെ ശാന്തമാകുന്ന അവസ്ഥ. അപ്പൊ അത്രയും നമുക്ക് ഫലം തരുന്ന ഒരു രീതിയാണ്. കാരണം നമ്മുടെ മനസ്സിന്റെ വ്യാപാരത്വം കുറച്ച് കുറച്ച് കൊണ്ടുവരുന്ന ശാന്തമായ ഒരവസ്ഥ. ഈ ശാന്തമായ അവസ്ഥയല്ലേ രോഗം കുറയ്ക്കാനുള്ള സംവിധാനം. നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ കുറഞ്ഞ് കുറഞ്ഞ് തലച്ചോറിന് പോകുന്ന ആ വൈദ്യുത തരംഗങ്ങൾ, 4 തരംഗങ്ങൾ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ബീറ്റ തരംഗം, ആൽഫ, തീറ്റ, ഡെൽറ്റ. ടെൻഷനൊക്കെ ഉണ്ടാകുന്ന എല്ലാ ആ സമയത്തും ദൈനംദിന ജോലികളൊക്കെ ചെയ്യുമ്പോൾ ബീറ്റ തരംഗം പോയിക്കൊള്ളു. ഉറക്കത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ആൽഫയിലേക്ക് മാറുന്നു, വളരെ ഡീപ്പ് അവസ്ഥ എത്തുമ്പോൾ തീറ്റ ഡെൽറ്റ തുടങ്ങിയിലേക്ക് മാറും. ഇവിടെ നമുക്ക് അല്പം ഒന്ന് ശാന്തമാക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുക. യോഗനിദ്രയിൽ പ്രത്യേകത, വളരെ ശാന്തമായി. കാരണം നമ്മൾ യോഗം കിടക്കുന്ന സമയത്ത് അല്ലെ, നേരത്തെ നിങ്ങൾ ഇരുന്നിട്ടായിരുന്നു ചെയ്ത്, സമയം ഇല്ലെങ്കിൽ നമുക്ക് ഇരുന്നു കൊണ്ടും ചെയ്യാം, കിടന്നിട്ടാണ് ചെയ്യുന്നെങ്കിൽ പൂർണ്ണ വിശ്രമം കൊടുക്കുക ശരീരത്തിന്. കാലിന്റെ അറ്റം മുതൽ തലയുടെ ഭാഗം വരെ എല്ലാ അവയവങ്ങളെ പൂർണ്ണമായ വിശ്രമം കൊടുക്കുക. അപ്പൊ ഓരോ പേശികളും ശാന്ത വളരെ വിശ്രമാവസ്ഥയിലെത്തി. അങ്ങനെ വിശ്രമാവസ്ഥയിലെത്തുന്ന സമയത്ത് തല നമുക്ക് ചിന്തകൾ കുറയും, മനസ്സിന്റെ വ്യാപാരത്തിന് കുറഞ്ഞു കുറഞ്ഞ് തലച്ചോറിലേക്ക് നമുക്ക് അധികം രക്തം വേണ്ടാത്തൊരവസ്ഥ വരും. ചിന്തകൾ വളരെ കുറയും, ചിന്തകൾ കുറഞ്ഞ് യോഗം എന്ന് പറഞ്ഞാൽ എന്താ? പതഞ്ജലി യോഗസൂത്രത്തിൽ പറഞ്ഞു ചിത്തവൃത്തി നിരോധ. എന്താണ് യോഗം എന്ന് ചോദിച്ചാൽ ചിത്തത്തിന്റെ വൃത്തികളെ നിരോധിക്കലാ. ഇവിടെ നമുക്ക് അതിനെ ചെയ്യുന്ന നമുക്ക് ചെയ്യാൻ പറ്റും കുറച്ച് കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ കുറഞ്ഞു 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 വരുന്ന ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പ് നമുക്ക് ശ്രദ്ധിച്ചറിയാം, വളരെ ശാന്താകുന്നതാണ്. എല്ലാ ആന്തരിക അവയവങ്ങളും ശരിയായി പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ആ സമയത്ത് കിട്ടും. ഇപ്പൊ മനസ്സ് ശാന്തമാകുന്ന ഒരവസ്ഥ. പ്രത്യാഹാരത്തിന് മുമ്പ് നമുക്ക് ശീലിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് പ്രാണായാമ പരിശീലനം. പ്രാണായാമം, നമ്മുടെ ശരീരത്തിൽ 5 തരം പ്രാണയാണ്. പ്രാണൻ, അപാനൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ. ഈ 5 തരം പ്രാണൻ നമ്മുടെ ആന്തരികമായ അവയവങ്ങളെ പൂർണ്ണമായും സ്വാധീനിക്കുന്നു, പ്രവർത്തിപ്പിക്കുന്നു, രോഗം വരുത്തുന്നു, സുഖകരമായ അവസ്ഥ ഉണ്ടാക്കുന്നു. ഈ 5 പ്രാണനെ നിങ്ങൾക്ക് സന്തുലിതമാക്കാൻ സാധിച്ചോ നമ്മുടെ ആരോഗ്യം പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിച്ചു. ശരീരത്തിന്റെ, മനസ്സിന്റെ, ആത്മാവ്. ഇവിടെ നമുക്ക് പ്രാണായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രാണനെ നമുക്ക് നിയന്ത്രണത്തിലേക്ക് എത്തിക്കുന്ന ഒരു സന്തുലിതമായ അവസ്ഥ. ഹാർമണൈസ് ദ പ്രാണ. പ്രാണനെ നമുക്ക് ഒരു സുന്ദരമായ അവസ്ഥയിൽ എത്തിക്കുന്നു. അവിടെ നമുക്ക് പൂർണ്ണ ആരോഗ്യം കൈവരിക്കുക. നമ്മുടെ പ്രാണനെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന, നമ്മുടെ നിയന്ത്രണത്തിലേക്ക് എത്തുന്നൊരവസ്ഥ. മനസ്സിനെ നിയന്ത്രിക്കാൻ ഇത്ര ലളിതമായ മറ്റൊരു മാർഗം ഇല്ല എന്ന് പറയാം. റിമോട്ട് കൺട്രോൾ എന്ന് പറയാം. മനസ്സിന്റെ റിമോട്ട് കൺട്രോൾ ആണ് ശരിക്കും പ്രാണായാമം എന്ന് പറയാം. ഒരു 10 മിനിറ്റ് സമയം പ്രാണായാമം ചെയ്യാൻ സാധിച്ചോ എത്ര ദേഷ്യമുള്ള ആളായിക്കട്ടെ, ദേഷ്യം ഒരു 10 or 15 ദിവസം കൊണ്ട് നിങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് വരുന്നതാണ്. നമ്മൾ ക്ലാസ്സിലൊക്കെ എത്രയോ കാലത്തെ അനുഭവം കൊണ്ടാണ് പറയാം, പുസ്തകം വായിച്ച അറിവ് മാത്രമല്ല. കാരണം എത്ര ദേഷ്യം വരുന്ന ആളായിക്കോട്ടെ, കുറച്ചു കാലം ഇത് പരിശീലനത്തിന് വരുമ്പോ വന്ന് പറയുന്നത് കേൾക്കാം, ദേഷ്യത്തേക്ക് ഒരുപാട് മാറ്റങ്ങൾ. വീട്ടുകാർക്ക് പലരും വന്ന് പറയും, അയ്യോ യോഗ ക്ലാസ് വന്ന് വളരെ ഉപകാരമായി, ദേഷ്യത്തിന് എന്തൊരു മാറ്റാ വന്നത്. ദേഷ്യം കുറഞ്ഞു എന്നാണ് തന്നെ നമുക്ക് ആവശ്യമില്ലാതെ അകാരണമായി ദേഷ്യം കുറഞ്ഞു ഉള്ള ദേഷ്യം കുറയ്ക്കാൻ നമുക്ക് സാധിച്ചാൽ തന്നെ രോഗത്തിൽ നിന്ന് മുക്തി നേടിയില്ലേ, നമ്മുടെ ജീവിതത്തിൽ സുന്ദരമായ ഒരവസ്ഥ വന്നില്ലേ. ആലോചിച്ച് നോക്കുക. ഇപ്പൊ നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന എത്ര ലളിതമായ രീതി നമുക്ക് ഇവിടെ ഉണ്ട്. മരുന്ന് കൊണ്ട് കിട്ടാത്ത കാര്യമല്ലേ നമുക്ക്. 10 മിനിറ്റ് സമയം പ്രാണായാമം പരിശീലിച്ചാൽ മാത്രമേ. ഇനി പ്രാണായാമം എന്ന് പറയുന്നത് ശാസ്ത്രത്തിൽ പറഞ്ഞ 8 തരം പ്രാണായാമുണ്ട്. നമുക്ക് അതൊന്നും വേണ്ട, 1, 2, 3 ചെയ്യാൻ സാധിച്ചാൽ മാത്രം മതി. ഇനി ഒരു പ്രാണായാമം തന്നെ ചെയ്താലും മതി. 8 തരം പ്രാണായാമം എന്ന് പറയുന്നത് പേര് വേണേ ഒന്ന് സൂചിപ്പിക്കാന്ന്. സൂര്യഭേദന മുഞ്ചായി ശീതളി ചിത്കാരി തഥ ഭസ്ത്രിക ഭ്രാമരി മൂർച്ച പ്ലാവനി ഇത്യഷ്ട കുംഭക. പ്രാണായാമത്തിന് കുംഭകം എന്നൊരു പേര്. 8 പ്രാണായാമങ്ങളാണ് അടപ്രദീപയെ പറഞ്ഞിരിക്കുന്നത്. അത് സൂര്യഭേദന എന്ന് പറയും. അത് നമ്മൾ ചെയ്യുന്നത് മാത്രം പേര് പറഞ്ഞാൽ മതിയല്ലോ. നാഡീശുദ്ധി എന്നൊരു പ്രാണായാമമാണ് ഇതിന്റെ ആരംഭത്തിൽ ചെയ്യാറ്. ഒരു മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു, മറ്റേ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഇങ്ങനൊരു രീതി, ആൾട്ടർനേറ്റ് ബ്രീത്ത് എന്ന് പറയും, അനുലോമ വിലോമം എന്ന് പറയും. നേരത്തെ ചെയ്ത പ്രാണായാമം ഇതിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അത് നമുക്ക് ഒരു കൈ അടച്ച് ശ്വാസം നീട്ടിയെടുക്കുക, നീട്ടിവിടുക, അത് സുഖകരമായ അവസ്ഥ ശരീരത്തിന് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ സാധാരണ നമുക്ക് ക്ലാസ്സിലൊക്കെ ചെയ്യിക്കാൻ പറ്റുന്ന നമുക്ക് ഇപ്പോഴും അല്പസമയം ചെയ്യുക, അത് ഭസ്ത്രിക എന്ന് പറയും. അത് ശബ്ദത്തോടെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്ന രീതി. അലസത കയറ്റിയിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് നമുക്ക് ഊർജ്ജത്തോടുകൂടി ഉണർത്തെഴുന്നേൽക്കാനുള്ള ഒരു സംവിധാന പ്രാണായാമം. കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അലസത വന്നു, മന്ദത വന്നു, ശരിക്കും നമ്മുടെ ശരീരത്തെ എനർജൈസ് ചെയ്യാനുള്ള സംവിധാന പ്രാണായാമം. ഭസ്ത്രിക പ്രാണായാമം ചെയ്യട്ടെ, വളരെ സ്മാർട്ടായിരിക്കും. അത് മാത്രമല്ല, പ്രാണായാമ പരിശീലനം കൊണ്ട് നമ്മുടെ തലച്ചോറിൽ കിടക്കുന്ന സെല്ലുകൾ എല്ലാം പ്രവർത്തിക്കുന്നില്ലല്ലോ, ഡോർമെന്റായി കിടക്കുക, ഉറങ്ങിക്കിടക്കുക. ഐൻസ്റ്റീന്റെ പോലും 33% സെല്ലുകൾ മാത്രമേ പ്രവർത്തിച്ചുള്ളൂ. അപ്പൊ നമ്മുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? അപ്പൊ ഇവിടെ നമുക്ക് 10% മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ആ ബ്രെയിൻ സെൽസ് ഡോർമെന്റായി കിടക്കുന്ന മറ്റു സെല്ലുകളെ ഒന്ന് നമുക്ക് ഉണർത്താൻ സാധിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് പ്രാണായാമത്തിൽ കിട്ടുന്നത്. ഒരു റിസർച്ച് നടത്തിയത്. ആ റിസർച്ചിൽ വരുന്നത് കുട്ടികളെ ഗ്രൂപ്പ് എടുത്തിട്ട് പഠനം നടത്തിയത് അല്ലെ, യോഗ ചെയ്യുന്ന ഗ്രൂപ്പ്, ചെയ്യാത്ത ഗ്രൂപ്പ്, ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന ഗ്രൂപ്പിൽ ഏറ്റവും പ്രകടമായി കണ്ടത് നമ്മുടെ ബ്രെയിൻ സെല്ലുകൾ ഏറ്റവും നമുക്ക് ഉണർത്താൻ സാധിച്ചത്, നമുക്ക് കുറെ കൂടി എഫിഷ്യൻസ് വർദ്ധിപ്പിക്കാൻ സാധിച്ചത് ഈ യോഗ ചെയ്യുന്ന ഗ്രൂപ്പിനാണ് കണ്ടത്. അപ്പൊ നമ്മൾ ഈ യോഗ ചെയ്യുന്നത് പ്രാണായാമം വളരെ ഗുണപ്രദമാണ്, വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാണ്, എല്ലാ ഫീൽഡിലുള്ളവർക്കും. ഇന്ന് ഇന്ത്യയിലെ വൻകിട കമ്പനി മാരുതി കമ്പനിയിലെ ഇങ്ങനെ ഒരു സംവിധാനം ഈ യോഗ പരിശീലന അല്പസമയം എല്ലാ ദിവസവും അസംബ്ലി ചെയ്യുന്നത് അല്പസമയം യോഗ പരിശീലനം. അവർ കണ്ടെത്തിയത് അവർ മരുന്നിന് കൊടുക്കുന്ന റീഇംബേഴ്സ്മെന്റിന് കൊടുക്കുന്ന ചാർജ് അവർക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിച്ചു, അവരെ മേനൽ പവർ അവർക്ക് വളരെ വർദ്ധിപ്പിക്കാൻ സാധിച്ചു. മാത്രമല്ല ജോലിയുടെ ആ ഡെഡിക്കേഷൻ മനോഭാവമല്ലേ, അത് മാറ്റിയെടുക്കാൻ സാധിച്ചു. അപ്പൊ ആ സുന്ദരമായൊരു ജീവിത ശൈലിയിലേക്ക് നമുക്ക് ഏറ്റവും പറ്റിയ രീതിയാണ് പ്രാണായാമ പരിശീലനം. ഇത് ഏത് സമയത്തും ചെയ്യുക, നമുക്ക് രാവിലെ ചെയ്യുക, ഉച്ചയ്ക്ക് ചെയ്യുക, വൈകിട്ട് ചെയ്യുക, അർദ്ധരാത്രിക്ക് പോലും ചെയ്യാം. ഇനി ഇതൊന്നും നോക്കണ്ട, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് അല്പസമയം കിട്ടി ആ സമയത്തും ചെയ്യാം, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയി കിടക്കുന്നത് 10 മിനിറ്റ് കിട്ടി ആ സമയത്തും ചെയ്യാം. അപ്പം പ്രാണായാമം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. പ്രാണായാമം ചെയ്യാൻ ഏറ്റവും പറ്റിയ ഇരിപ്പ് ചോദിക്കുകയാണെങ്കിൽ താഴെ നിലത്ത് സുഖമായിട്ട് ചമ്രം പടിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ അതിന് ചില ആസനങ്ങളുണ്ട്, നട്ടിൽ നിവർത്തി ഇരിക്കാൻ പറ്റുന്ന ചില ആസനത്തിന്, അല്ലെങ്കിൽ വെറുതെ നമുക്ക് സുഖാസനം ചമ്രം പടിഞ്ഞിരുന്നാലും മതി. അതും പറ്റുന്നില്ലാത്തവർ കാല് താഴെട്ട് മറ്റേ ചേർന്ന് തന്നെ ഇരിക്കുക. ഇനി പ്രാണായാമത്തിന് വേറെയും ചില ഗുണമുണ്ട്. ഇപ്പൊ നേരത്തെ ചിലർ ഇപ്പൊ ചോദിച്ചിരുന്ന് മൂക്ക് അടഞ്ഞു പോയി, ഇവിടെ അടഞ്ഞ് മറ്റേ നമുക്ക് നമ്മുടെ മൂക്ക് രണ്ട് മൂക്ക് നമുക്ക് ഒരേപോലെ തുറക്കാറില്ല. നമ്മുടെ ഈ നട്ടലിന്റെ ഉൾഭാഗത്ത് സുഷുപ്ന എന്ന് പറഞ്ഞ നാഡി, അതിന്റെ വലത് ഭാഗത്ത് പിങ്കള എന്ന് പറഞ്ഞ നാഡി, ഇടത് ഭാഗത്ത് ഇടാന്ന് പറഞ്ഞ നാഡി, അത് തുറക്കുന്നതാണ് നമുക്ക് വലത് മൂക്ക് ഇടത് മൂക്ക്. അപ്പൊ നമ്മൾ ശ്വാസം ശരിയായ രീതിയിൽ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇതിലിപ്പോ ഏതെങ്കിലും ഒന്ന് അടഞ്ഞു പോയാൽ, വലത് മൂക്ക് അടഞ്ഞാൽ നമുക്ക് ശരീരത്തിന് എപ്പോഴും അസ്വസ്ഥതയുണ്ടാകാം, ഇടത് മൂക്ക് അടഞ്ഞാൽ മനസ്സിനും അസ്വസ്ഥതയുണ്ടാകാം. നമുക്കത് ശരിക്കും രണ്ട് മൂക്കും തുറന്ന് സുഖകരമായ ശ്വാസഗതി നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചോ? ഇട പിങ്കള നാഡികളെ ഐക്യം എന്ന് വേണേൽ പറയാം. ഹടയോഗം എന്നുള്ള അതിൽ ഹ ഠ ഈ രണ്ട് നാഡികളെ ഒരു സംയോജനം കൂടിയാണ് ഹടയോഗം. അതുപോലെ തന്നെ ഇട പിങ്കള നാഡിയെ സംയുക്ത സംയോജനം എന്ന് വേണേൽ പറയാം. അതായത് നമുക്ക് ശരിയായ ആരോഗ്യാവസ്ഥ, ശരീരത്തിന്റെയും മനസ്സിന്റെയും, വലത് നമുക്ക് ശരീരമായിട്ടും ഇടത് മനസ്സായിട്ടും, അപ്പൊ നമുക്ക് അതിന്റെ ഒരു സംയോജനം കൂടി വേണം നമുക്ക് പറയാം. അപ്പൊ പൂർണ്ണ ആരോഗ്യം, ശരീരത്തിന്റെ മനസ്സിന്റെ പൂർണ്ണ ആരോഗ്യം കൈവരിക്കാൻ നമ്മൾ ചെയ്യുന്ന ലളിതമായ പ്രാണായാമ പരിശീലനം സഹായിക്കും. അതിന് നമുക്ക് ഇരിക്കാൻ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ ഇരുത്തം ഉറക്കുക എന്നുള്ളൊരവസ്ഥ ഉണ്ട്. ഏതെങ്കിലും ഒരു ആസനത്തിൽ സ്ഥിരമായി സുഖമായി ഇരിക്കാൻ പറ്റുന്ന ഒരു ഇരിപ്പ് നമുക്ക് ഉണ്ടാക്കിയിരിക്കാം. താഴെ ഇരിക്കുന്നതാണ് ഏറ്റവും സുഖം. ഈ ത്രികോണാകൃതിയിൽ നമ്മുടെ കാല് വരിക, നട്ടല് ലംബായിട്ട് വരുന്ന ഒരവസ്ഥ വന്നാൽ മനസ്സ് ശാന്തമായി. എല്ലാ പ്രാർത്ഥനാ രീതികളും എല്ലാ മതങ്ങളിലെ രീതികളും പോലെ പ്രാർത്ഥനാ രീതികളൊക്കെ ഈ ഒരു അവസ്ഥയാണ്. പണ്ട് കാലത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ എങ്ങനെയായിരുന്നു? താഴെ ഇരുന്നിട്ടായിരുന്നു. ആ ഇരുന്നതിനൊരു പ്രത്യേകത എന്താ? നട്ടല് ലംബാണ്, ത്രികോണാകൃതി. അപ്പൊ അതുമാത്രമല്ല, പ്രാർത്ഥന കഴിഞ്ഞിട്ടല്ലേ ഭക്ഷണം കഴിക്കുക. അപ്പൊ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് സുഖമായി ശാന്തമായി ആ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം അമൃതമായി തീരുകയാണ് ഈ ആ സമയം. അപ്പം ശാന്തമായൊരു മനസ്സ് വേണം നമുക്ക്. ഇനി പ്രാണായാമ പരിശീലനത്തിൽ നമുക്ക് അല്ലെ ധ്യാനത്തിലേക്ക് പോകാൻ ഇതൊക്കെ നമുക്കൊരു സുന്ദരമായ ഇരിപ്പ് ഉറപ്പിക്കേണ്ടേ നമുക്ക്. എന്തിനാണ് നമുക്കൊരു 10 മിനിറ്റ് സമയം നട്ടല് നിവർത്തി കാലു മടക്കി നിരത്തി ഇരിക്കാൻ നമുക്ക് പറ്റുമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ യോഗ ചെയ്യാനുള്ള യോഗ്യത പറഞ്ഞത്. അപ്പൊ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, അങ്ങനെ നമ്മൾ എത്തിച്ചേരുന്ന എന്താ? യോഗയുടെ ആത്യന്തികമായ, നമ്മുടെ ആത്മീയത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക്, അതായത് ഉയർന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക്, ആത്യന്തികമായ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളാണ് ഈ പറഞ്ഞത്. അങ്ങനെ പോകുന്ന വഴിക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് യഥാർത്ഥത്തിൽ ഏകാഗ്രതയും രോഗം മാറലും ഒക്കെ തന്നെ. അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലളിതമായ ചില ആസനങ്ങൾ, അല്ലെ രോഗത്തിൽ നിന്ന് വിമുക്തി നേടാൻ പറ്റുന്ന ചില ആസനങ്ങൾ ഇവിടെ കാണിക്കാൻ ഒരു ലളിതമായി. ഇനി അതാണ് നിങ്ങൾക്ക് വീട്ടിൽ പോയാലും, ഇപ്പൊ ഈ കാസർഗോഡ് നിങ്ങൾക്ക് എന്ത് കേട്ടു, ചെവിയിൽ കൂടെ കേട്ട് ഇതിലെ പോകുന്ന അല്ല, വീട്ടിൽ പോയാൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന രണ്ടോ മൂന്നോ ആസനങ്ങൾ തന്നെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. അപ്പൊ ഇവിടെ കാണിക്കുക, അസുഖങ്ങളും എല്ലാ അസുഖങ്ങളുള്ളവർക്കും ഇല്ലാത്തവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും പ്രായം വളരെ കൂടിയ ആളുകൾക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ചെണ്ണം ആദ്യം ഇവിടെ കാണിക്കാം. അതിനുശേഷം രോഗങ്ങളായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആസനങ്ങൾ കാണിക്കാം. സ്ഥിരമായുള്ള ഒരു ഇരിപ്പാണ് ഇവിടെ. അത് പ്രാപിക്കാൻ നമുക്ക് ഏതാനും ചില ആസനങ്ങൾ, ഈ നമുക്ക് അടപ്രദീപി അടയോഗത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ചില ആസനങ്ങൾ, നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് ആസനങ്ങൾ ആദ്യം കാണിക്കും. അത് താഴെ നിന്ന് കാണിക്കാം. ശ്വസനക്രിയ, അതായത് ദീർഘമായി ശ്വാസം എടുക്കുക, ദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടുക, അത് ശ്വസനക്രിയ എന്ന് വേണം പറയാം. ബ്രീത്തിങ് എക്സസൈസ്. നെഞ്ചിന്റെ ഭാഗത്ത് നെഞ്ചിന്റെ ഭാഗത്ത് നല്ലപോലെ വികാസം കൊടുത്തുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് കൈ ഉയർത്തുക, കൈ താഴ്ത്തുകയും ചെയ്യാം. അതാണ് കാല് നമുക്ക് വി എഴുതിയ പോലെ, ഇംഗ്ലീഷിൽ വി എഴുതിയ പോലെ പിൻഭാഗം ടച്ച് ചെയ്യും, മുൻഭാഗം വിട്ട് ചെയ്യും. എന്നിട്ട് ശ്വാസം അല്പം വേഗത്തിലാണ് നിന്നുകൊണ്ട് ഈ ചെയ്യുന്നത്, കുറച്ച് വേഗത്തിൽ തന്നെയാണ് ചെയ്യുന്നത്, ഡൈനാമിക് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഭാഗം പിന്നീട് സാവധാനത്തിലേക്ക് പോവുക ചെയ്യാം. അപ്പൊ ശ്വാസം എടുത്തുകൊണ്ട് കൈ ഉയർത്തും, ചെയ്യുന്ന രീതി നോക്കിയോളൂ. കാലിന് മുടമ്പ് ഉയർത്തിക്കൊണ്ട്, ഉപ്പൂറ്റി ഉയർത്തിക്കൊണ്ട് ശ്വാസം ദീർഘമായി എടുത്തുകൊണ്ട് അല്പം വേഗത സ്റ്റാർട്ട് ചെയ്യും. വൺ ടു വൺ ടു വൺ ടു വൺ ടു, ഈ രീതിയിൽ ഇത് വേണമെങ്കിൽ നമുക്കൊരു പത്ത് പത്ത് തവണ ചെയ്താൽ മതി. നല്ലപോലെ ശ്വാസം എടുക്കുക, മൂക്കിൽ നിന്ന് ശബ്ദത്തോടെ എടുക്കുക, രണ്ട് മൂക്കിൽ നിന്ന് ശബ്ദത്തോടുകൂടി ശ്വാസം എടുത്തുകൊണ്ട് അല്പ വേഗതയിൽ തന്നെ ഒന്ന്. ഇതാണ്, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന. ഇത് മറ്റൊന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ആദ്യം ആസനങ്ങളൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിന്റെ ചലനങ്ങൾ സുഗമമാക്കി, അതായത് ജോയിൻസുകളൊക്കെ ഒന്ന് ചലനം കൊടുക്കാൻ പറ്റുന്നത്. പലപ്പോഴും നമ്മുടെ ഭക്ഷണരീതി തെറ്റായ രീതി കൊണ്ടൊക്കെ നമുക്ക് ഈ സുഖമായ ചലനം ഇല്ലാത്തത്. അപ്പൊ ആദ്യം ഒന്ന് ചലനത്തിന് നമുക്ക് ലൂബ്രിക്കേഷൻ, അതായത് വാമിങ് അപ്പ്, അതിനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയാണ്. നമുക്ക് ഷോൾഡർ നമുക്ക് തള്ളവരെ അവിടെ കുത്തിവെക്കും. ഇനി കൈമുട്ട് നല്ലപോലെ ചുറ്റിക്കൊണ്ടിരിക്കുക, ജസ്റ്റ് നല്ലപോലെ കൈമുട്ട് ചുറ്റിക്കൊണ്ടിരിക്കുക. സാധാരണ ശ്വാസം തന്നെ പത്ത് തവണ ഒരു ഭാഗത്തേക്കും മറുഭാഗത്തേക്കും പത്ത് തവണ തിരിച്ചു ചെയ്യുന്നു. പിന്നെ അരക്കെട്ടിന്റെ ഭാഗത്ത് കാലൊരു ഫുട്ട് അകലത്തിൽ വെക്കും, അരക്കെട്ട് നല്ലപോലെ ചുറ്റിക്കൊണ്ടിരിക്കും. അമിതമായ തടിയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കൂടെ വളരെ ഗുണം ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ജോലി ചെയ്യുന്നതിന് വിമുഖത വരെ അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ. ഇനി ഓപ്പോസിറ്റ് സൈഡ് ഇതെല്ലാം പത്ത് തവണ പത്ത് തവണ. ഇതിലൊന്നും സാധാരണ ശ്വാസം തന്നെ, പ്രത്യേകിച്ച് ശ്രദ്ധ കൊടുക്കുകയും വേണ്ട. എന്നാൽ ഇത് ചെയ്യുന്ന സമയത്ത് ഒന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവര് ഇനി എല്ലാവരും വീട്ടിൽ പോയി ചെയ്തു, വിഷമം ഉണ്ടാകുന്ന അത് ശ്രദ്ധിക്കണ്ടേ. അപ്പൊ അവിടെ നിങ്ങൾ ഓർമ്മിക്കുക, വല്ലാതെ തണ്ടൽ വേദന, ഉരവേദന, നടുവേദന, ബാക്ക് പെയിൻ, ഡിസ്കിന് കംപ്ലൈന്റ് വരിക, അങ്ങനെയുള്ള ആളുകൾ ഇപ്പം ചെയ്ത ഈ അരക്കെട്ട് ചുറ്റുന്ന അത് ഒഴിവാക്കുക. ബാക്കി എല്ലാവർക്കും അത് ചെയ്യുക, പ്രായമുള്ളവർക്ക് ചെയ്യാം. ഇനി നമുക്ക് നിന്നുകൊണ്ട് ചെയ്യാമെന്ന മറ്റൊരു ആസനം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. കാല് നല്ലപോലെ അകലത്തിൽ വെച്ചിട്ട് ഒരു ഭാഗത്തേക്ക് ത്രികോണം പോലെ വരുന്ന ഒരു ആസനം, പാർശ്വ ത്രികോണാസനം എന്ന് പറയുന്നത്. സൈഡ് ട്രയാങ്കിൾ പോസ്, ശ്വാസം എടുത്തുകൊണ്ട് കൈ ഉയരും, സമാന്തരിച്ച് വൺ, ഇനി ശ്വാസം വിട്ടുകൊണ്ട് ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞു വരും, വലത് കൈ വലത് ഭാഗത്തേക്ക്, അതിന് ഇടത് കൈ ഭൂമിക്ക് സമാന്തരമായിട്ട്. അപ്പൊ ഒരു പ്രത്യേകത, കൈയിന്റെ അറ്റം മുതൽക്ക് കാലിന്റെ അറ്റം വരെ ശരീരം നല്ലപോലെ വലിഞ്ഞിരിക്കും. ഇനി ഉയരുക, വൺ, ഇനി മറുഭാഗത്തേക്ക് ടു, വൺ ടു വൺ ടു വൺ, സ്റ്റോപ്പ് ചെയ്യാം. നമുക്കിത് മൂന്നോ നാലോ തവണ ആവർത്തിക്കാം, അതായത് മൂന്ന് മൂന്നും ആറ് തവണ, അല്ലെ നാല് നാലും എട്ട് തവണ. ഇത് പ്രത്യേകത, നമ്മുടെ വാരിയിൻ്റെ ഇടയ്ക്കുള്ള പേശികൾ നമുക്ക് നല്ലപോലെ വികസിപ്പിക്കാൻ സങ്കോചിപ്പിക്കാൻ വരും. അപ്പോൾ ആസ്മ സംബന്ധമായിട്ട് ശ്വാസ സംബന്ധമായിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ, അലർജി ഇങ്ങനെ പല അസുഖമുള്ളവർക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു ആസനം കൂടിയാണ്. അതുമാത്രമല്ല അമിതമായി തടിയുള്ള ആളുകൾ അവർക്ക് നമുക്ക് കൊഴുപ്പ് കുറയ്ക്കാൻ കൂടി ഇത് വളരെ സഹായിക്കുകയും ചെയ്യും. ഇനി നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇത്രയാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് നമുക്ക് സൂര്യ നമസ്കാരം എന്നുള്ളത്. സൂര്യ നമസ്കാരം വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. തീരെ സമയമില്ലാത്ത ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ സമയമുള്ളവർക്ക് ആ സമയത്ത് പോലും പരിശീലിക്കാൻ പറ്റുന്ന ഒന്നാണ് സൂര്യ നമസ്കാരം. സൂര്യ നമസ്കാരം ഒന്ന് കാണാം, പക്ഷെ അതൊരു ദിവസം കൊണ്ട് കണ്ട് പഠിക്കാൻ പറ്റുന്നതല്ല. സൂര്യ നമസ്കാരം ഒന്ന് കാണാം. ആരംഭിക്കുന്നത് ശ്വാസം ദീർഘമായി എടുത്തുകൊണ്ട് വൺ, ഇനി ശ്വാസം വിട്ടുകൊണ്ട് ടു, ഇനി വലത് കാല് പിന്നിലേക്ക് കൊണ്ടുവരും ത്രീ, ഇനി ഇടത് കാലും ഫോർ, ഇനി കിടക്കുക ഫൈവ് സിക്സ്, തല ഫുള്ളായിട്ട് ഉയരുക സെവൻ, അരക്കെട്ട് ഉയരുക എയ്റ്റ് നയൻ ടെൻ, ഇനി സ്ഥിതി. ഇനി ഇടത് കാല് വെച്ചുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് മതി. അല്പ ചില പോസിന് ചില വ്യത്യാസം ഉണ്ടാകും, ചിലർ ചെയ്യുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാകും. ലളിതമായ രീതിയിലുള്ള ഒരു രീതിയാണ് ഇവിടെ കാണിച്ചത്. ശ്വാസത്തിൽ ഒന്നടവിട്ട് ഒന്നടവിട്ടുള്ള ശ്വാസമാണ്, ലളിതമാണ്. വ്യത്യാസം ഉണ്ടാവും, അതിലെ സിസ്റ്റത്തിന്റെ വ്യത്യാസമാണ്. സൂര്യ നമസ്കാരം ഒരു ദിവസം കൊണ്ട് കണ്ട് ചെയ്യാൻ പറ്റത്തില്ല. നേരത്തെ കണ്ടത് ഒരു പക്ഷേ നിങ്ങൾക്ക് വീട്ടിൽ പോയി ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആസനം ഇവിടെ കാണിക്കാം. കിടന്നുകൊണ്ടല്ല, കൈ നിലത്ത് പതിച്ച് കാൽമുട്ട് നിലത്ത് പതിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആസനം. അതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പൊ വളരെയധികം നടുവേദന, ഏറ്റവും അധികം കണ്ടത് നടുവേദന ഒരുപാട്. അപ്പൊ നടുവേദന ഉള്ള കഴുത്തിന് തേയ്മാനം, സ്പോണ്ടിലോസിസ് എന്നുള്ള അസുഖമുള്ളവർക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു ആസനമാണ് വ്യാഘ്രാസനം എന്ന് പറയും. കൈ നിലത്ത് കുത്തിയിട്ട് കാൽമുട്ട് നിലത്ത്, ഇനി ശ്വാസം എടുത്തുകൊണ്ട് ഒരു കാല് മുകളിലേക്ക് ഉയർത്തും. നമുക്ക് ശ്വാസം എടുത്തുകൊണ്ട് സ്റ്റാർട്ട് വൺ, ഒരു സുഖമുള്ള അവസ്ഥയിൽ നമുക്ക് എത്ര കണ്ട് ഉയർത്താൻ പറ്റുമോ തല, അധികം വേദനിച്ചുകൊണ്ട് ഉയർത്തേ ചെയ്യരുത്. നിങ്ങൾക്ക് എത്ര പറ്റുമോ അത്ര മാത്രം. ഇനി ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴ്ന്ന് ഇനി ഇടത് പാകും. അതുപോലെ തന്നെ സ്റ്റാർട്ട് വൺ, അല്പസമയം അവിടെ നിർത്തുക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് റിലീസ്, ഇത്രേ. അതൊരു മൂന്നോ നാലോ തവണ വീണ്ടും വീണ്ടും ആവർത്തിക്കുക. വളരെ ഗുണം ചെയ്യുന്ന ഒരു ആസനമാണ് ഈ, പല അസുഖത്തിനും ഇത് വളരെ ഗുണം ചെയ്യുന്ന, നടുവേദനകൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ആസനം. ഇനി മലർന്നു കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒന്ന് രണ്ട് ആസനം ഇവിടെ കാണിക്കാം. മലർന്നു കിടന്നുകൊണ്ട് ഇന്ന് ഏറ്റവും അധികം പ്രയാസം, ഇപ്പം നമുക്ക് വയറ് സംബന്ധമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ, ഗ്യാസ് ഫോം ചെയ്യുക, പിന്നെ അതുപോലെ അമിതമായ തടി കൂടുക, ഫാറ്റ് അധികം വരിക, കൂടാതെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവ സംബന്ധമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുക. ഒരാളും മരുന്ന് കഴിക്കേണ്ടി വരുന്ന ദിവസം, ഗർഭപാത്രത്തിൽ സ്ഥാനചലനം താഴ്ച വരിക, അല്ലെ ഹെർണിയ അതുപോലെ ചില അസുഖങ്ങൾ വരിക, അങ്ങനെയുള്ള ആളുകൾക്കും കൂടി പരിശീലിക്കാൻ പറ്റുന്നതാണ് നമുക്കിതിന്. ഇത് അല്പം വേഗതയിലാണ് ഞാൻ ചെയ്യുന്നത്, അല്പം വേഗതയിൽ. ഏകപാദ ഉത്താനാസനം എന്ന് പറയും, ഇംഗ്ലീഷിൽ നമുക്ക് പെട്ടെന്ന് പറയാം ലെഗ് റേസിംഗ് എന്ന് പറയാം. അപ്പൊ ശ്വാസം കൈയൊക്കെ നേരത്തെ കമഴ്ത്തി വെക്കുന്നത്, കാല് ഒരു കാല് നമുക്ക് കുത്തനെ ഉയർത്തുക 90 ഡിഗ്രി. ശ്വാസം എടുത്തുകൊണ്ട് സ്റ്റാർട്ട് വൺ ടു വൺ ടു വൺ ടു വൺ ടു സ്റ്റോപ്പ് ചെയ്യുക. അത് ഒരു 10 തവണയും 10 തവണയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വയറിൻ്റെ പേശികൾക്കും ആന്തരികമായ ആളുകൾക്കും വളരെ ഗുണം ചെയ്യും. നടുവേദനയുള്ള ആളുകൾക്കും ബാക്ക് മസിൽസിനൊക്കെ വളരെയധികം സ്ട്രെച്ചിങ്, വളരെ സുഖമുള്ള ഒരവസ്ഥ കിട്ടുകയും ചെയ്യും. ഒന്ന് ഇതാണ്. പിന്നെ ഇതേ അവസ്ഥയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ആസനമാണ് പവനമുക്താസനം എന്ന് പറഞ്ഞിട്ട്, ഒരു ലളിതമാണ് ചെയ്യാൻ പറ്റുന്നത്, വയറ് സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്ന, ഹെർണിയൊക്കെ ആളുകൾക്ക് നമുക്ക് ഓപ്പറേഷൻ പോലും ഒഴിവാക്കാൻ പറ്റുന്ന സംവിധാനം ഇതിൽ വരുന്നില്ല. ആരംഭിക്കുക, സ്റ്റാർട്ട് പവനമുക്താസനം. വൺ ടു, ഇത് സാവധാനത്തിലാണ്. വൺ ടു, മൂന്നും മൂന്ന് തവണ ചെയ്താൽ തന്നെ മതി. ഒരു പ്രത്യേകത ഉള്ളത്, ഈ കഴുത്ത് വേദന ഉള്ളവരും കടുത്ത നടുവേദന ഉള്ളവരും ചെയ്യേണ്ട രീതി അല്പ വ്യത്യാസമുണ്ട്. തല തീരെ ഉയരാതെ കാല് മാത്രം വൺ ഇങ്ങനെ ചെയ്യാവുള്ളൂ. വളരെ മാറ്റം വന്ന് സുഖമായി കഴിഞ്ഞെങ്കിൽ മാത്രമേ തല ഉയർത്താവുള്ളൂ. ടു, ഈ രീതിയിൽ. അപ്പൊ മലർന്നു കൊണ്ട് ചെയ്യാവുന്ന രണ്ട് ആസനങ്ങൾ ഇവിടെ കാണിച്ചു. ഇനി കമഴ്ന്ന് കൊണ്ട് ചെയ്യാവുന്ന ഒന്ന് രണ്ട് ആസനങ്ങൾ കൂടി കാണിക്കാം. ഒന്ന് പറയുന്നത് ഭുജംഗാസനം എന്ന് പറയാം, കോബ്ര പോസ്, സർപ്പത്തിന്റെ ആകൃതി തോന്നിക്കുന്ന ആസനം. കാല് രണ്ടും ചേർത്ത് വെക്കുന്നത്, കൈ ഷോൾഡറിന്റെ ഭാഗത്ത് കമഴ്ത്തി വെക്കുന്നു. ഇനി ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ തലയുടെ ഭാഗം ഉയർത്തിക്കൊണ്ടുവരുന്നു. റിലീസ്, വളരെ ശാന്തമായിട്ട് നമ്മുടെ ശരീരത്തിന് ചലനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് ക്രമേണ ഒരു രണ്ടാഴ്ചത്തെ പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് നട്ടലിന് താഴെ ഭാഗത്തെ ശ്രദ്ധ കൊടുത്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ യോഗശാസ്ത്രം പറഞ്ഞിരിക്കുന്ന നട്ടലിന്റെ ഉൾഭാഗത്തുള്ള ചില കേന്ദ്രങ്ങളിലേക്ക് ശ്രദ്ധ വരിക. അപ്പൊ മാനസികമായ ഒരു വളരെ മാറ്റം കൂടി നമുക്ക് അതിലേക്ക് വരും. ഇതിന്റെ പേര് പറയാം ഭുജംഗാസനം. നടുവേദനയ്ക്ക് അനുഭവിക്കുന്നവർക്ക് വളരെ ഗുണം ചെയ്യുന്ന ആസനം. പക്ഷെ ഈ ആസനം ചെയ്യാൻ പറ്റാത്ത ചിലര് അത് പ്രത്യേകം ഓർമ്മിച്ചോളൂ. നിങ്ങൾ വീട്ടിൽ പോയി ചെയ്ത് കുഴപ്പമുണ്ടാക്കരുത്. കാരണം എന്താ പറയുക, ആസനം കണ്ടു വീട്ടിൽ ചെയ്ത് കുഴപ്പമാകരുതല്ലോ. ഒന്ന്, ഗർഭപാത്രത്തെ കുഴപ്പമുള്ളവർ ഇത് ഒഴിവാക്കണം. ഗർഭം ധരിച്ചവർ ഇത് ചെയ്യരുത്, ഒഴിവാക്കണം. ഹെർണിയ അസുഖമുള്ള ആരായാലും ഒഴിവാക്കണം. മറ്റൊന്ന്, കാലിന് നമുക്ക് വരാം വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞിട്ടില്ലേ, ഞരമ്പ് ചുരുങ്ങി വരുന്ന കുറുകി വരുന്ന ആ അസുഖമുള്ളവർ ഇത് തീരെ ഒഴിവാക്കണം. മറ്റുള്ള എല്ലാ ആളുകൾക്കും ഇത് പരിശീലിക്കുക. വളരെ ലളിതമായ മറ്റൊരാസനമാണ് നമുക്ക് ചെയ്യാൻ കാണുന്നത്, അർദ്ധശലഭാസനം എന്ന് പറയും. എല്ലാ രോഗമുള്ള ആൾക്കും ചെയ്യാൻ പറ്റുന്ന, ഏത് അസുഖക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരാസനമാണ് ഈ അർദ്ധശലഭാസനം. താടി താറയിൽ പതിച്ചു വെക്കും, ഒരു കാല് മേലോട്ട് ഉയർത്തും, കാൽമുട്ട് മടക്കാതെ. സ്റ്റാർട്ട് വൺ 2, 1, 2 ഈ രീതിയിൽ പൊതുവെ നമുക്ക് ധാരണയുണ്ട്, യോഗാസനങ്ങൾ വളരെ പ്രയാസമാണ്. പ്രയാസമല്ല, ലളിതമായ ആസനങ്ങൾ മാത്രം പരിശീലിച്ചാൽ മതി, നമ്മുടെ ശരീരത്തിന് പറ്റുന്ന രീതിയിൽ മാത്രം സ്വീകരിച്ചാൽ മതി. ഇത്രയും ആസനങ്ങൾ നമുക്ക് ദിവസം ചെയ്യാൻ സാധിച്ചോ, നമ്മുടെ ശരീരത്തിനും മനസ്സിനും പൂർണ്ണ ആരോഗ്യാവസ്ഥയിൽ എത്തിക്കാൻ ഇത്രയും മതി. വളരെ ലളിതമാണ്. ഓർമ്മിക്കുക, ഇനിയിത് നമുക്ക് വ്യായാമം എന്നുള്ള അവസ്ഥയിലല്ല വരിക. ക്രമേണ നിങ്ങൾ സ്ഥിരം പരിശീലിച്ച് നോക്കൂ, ഇത് അറിയാത്തൊരു ഉയർന്ന തലത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. നമ്മുടെ മനസ്സിന്റെ ഉയർന്ന ഉയർന്ന തലങ്ങളിലേക്ക് എത്തിച്ചേരുന്ന. ഇനി ഇരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് പ്രാണായാമം കൂടി പറയാം. ഇരിക്കാം, നമുക്ക് ഒരുമിച്ച് ചെയ്യല്ലേ നല്ലത്, അല്ലെ? ചെയ്യല്ലേ നല്ലത്, ഒരുമിച്ച് ചെയ്തൂടെ. പ്രാണായാമത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അവിടെ നേരത്തെ ചോദിച്ചു മനസ്സിന്റെ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ്. ഈ ഒരു രീതി നമുക്കൊരു അല്പം 20 മിനിറ്റോ അരമണിക്കൂറോ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മനസ്സിന്റെ അവസ്ഥ നെഗറ്റീവ് സൈഡ് വികസിച്ച ആളായാൽ പോലും പോസിറ്റീവ് സൈഡിലേക്ക് മാറി മാറിക്കൊണ്ടിരിക്കുന്ന വളരെ സുന്ദരമായൊരു മനസ്സിന്റെ അവസ്ഥ കൈവരിക്കാൻ നമുക്ക് ഇത് മതി. മനസ്സ് പോസിറ്റീവ് തോട്ട്സ് മാത്രമേ വരുള്ളൂ, പോസിറ്റീവ് എനർജി ഉണ്ടാവുള്ളൂ. ആ സുന്ദരമായ ഈശ്വരീയത്വം നമുക്ക് അനുഭവപ്പെടുന്ന ഉയർന്ന മാനസിക തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. വ്യായാമം എക്സസൈസ് മാത്രമല്ല, മനസ്സിന്റെ ഒരു ഉയർന്ന തല നമുക്ക് കൈവരിക്കാൻ പോകുന്നത്. സുന്ദരമായ മനസ്സിന്റെ അവസ്ഥ ധ്യാനാവസ്ഥയാണ് നമുക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന പ്രാണായാമം ഒന്ന് സുഖമായിട്ടിരിക്കുക, എല്ലാവരും ഫ്രീ ആകുക. ചെരുപ്പ് അഴിച്ചു വെക്കാൻ പറ്റുന്നവരൊന്ന് അഴിച്ചു വെക്കുക, അല്ലാത്തവർ വെറുതെ ഇല്ല. ഇനി നിങ്ങൾ നമുക്ക് നേരത്തെ ചെയ്തത് ഡീപ്പ് ബ്രീത്ത്, ഇപ്പൊ നമുക്ക് ചെയ്യുന്ന നാഡീ ശുദ്ധി എന്ന് പറയുന്ന പ്രാണായാമമാണ്. ഫുള്ളായിട്ട് സുഖമായിട്ടിരിക്കുക, നട്ടെല്ലി നിവർത്തിയിരിക്കാൻ ശ്രമിക്കുക, നട്ടെല്ലി നിവർത്തിയിരിക്കട്ടെ. നിങ്ങൾ നിങ്ങൾ വലത് കൈ ഓർമ്മിക്കുക, വലത് കൈയിന്റെ ഈ ചൂണ്ടുവരലും നടുവരലും മടക്കി വെക്കുക, മടക്കി വെക്കട്ടെ. ഇടത് കൈ തള്ളവരലിന്റെ മധ്യഭാഗത്ത് ചൂണ്ടുവരൽ മടക്കി വെക്കുക, മുദ്ര എന്ന് പറയും. ഇങ്ങനെ കാലിൽ പതിച്ചു വെക്കുക. ഇനി വലത് മൂക്ക് തള്ളവരൽ കൊണ്ട് വലത് മൂക്ക് അടക്കുക, തള്ളവരൽ കൊണ്ട് വലത് മൂക്ക് അടച്ചു വെക്കുക, നട്ടെല്ലി നിവർത്തി വെക്കുക. ഓർമ്മിക്കുക, വലത് കൈയിന്റെ ചൂണ്ടുവരലും നടുവരലും മടക്കി വെക്കട്ടെ. ഇനി മോതിരവരലും ചെറിയവരലും നമുക്ക് ഇടത് മൂക്കിനാണ് വെക്കേണ്ടത്. അപ്പൊ വലത് മൂക്ക് അടച്ച് ശ്വാസം ദീർഘമായി ഇടത് മൂക്കിലൂടെ എടുക്കുക, ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം ദീർഘമായി എടുക്കുക. ഇൻഹേൽ എന്ന് പറയും, ഇൻഹേ. രണ്ട് മൂക്ക് അടച്ചു വെക്കട്ടെ, മോതിരവരലുകൊണ്ടും ഈ ഇടത് മൂക്ക് അടക്കിയിട്ട് രണ്ട് മൂക്ക് അല്പനേരം അടച്ചു വെക്കുക. ഇനി വലത് മൂക്ക് തുറന്ന് ശ്വാസം പുറത്തേക്ക് വിടട്ടെ. ഇനി ആ പുറത്തേക്ക് വിട്ട മൂക്കിലൂടെ തന്നെ വലത് മൂക്കിലൂടെ ശ്വാസം ദീർഘമായി എടുക്കുക. ഇൻഹേ. വലത് കൈ കൊണ്ടാണ് അടയ്ക്കേണ്ടത്, ഇടത് കൈ താഴെ. ഇനി രണ്ട് മൂക്ക് അടച്ചു വെക്കട്ടെ അല്പനേരം. ഇനി ഇടത് മൂക്കിലൂടെ ശ്വാസം പുറമേക്ക് വിട്ടുകൊണ്ടിരിക്കുക, കണ്ണുകൾ അടച്ചു വെക്കട്ടെ, കണ്ണുകൾ അടച്ചു വെക്കുക. വീണ്ടും ഇടതിലൂടെ ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുക. ഇൻഹേ. അല്പനേരം രണ്ട് മൂക്കും അടച്ചു വെക്കട്ടെ. ഇനി വലത് മൂക്ക് തുറന്നുകൊണ്ട് ശ്വാസം പുറമേക്ക് വിട്ടുകൊണ്ടിരിക്കട്ടെ. ഇനി വീണ്ടും വലതിലൂടെ ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുക. ഇൻഹേ. ഇരു മൂക്കുകളും അടച്ചു വെക്കുക. ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കട്ടെ. ഇനി കൈ താഴ്ത്തി വെക്കട്ടെ, കണ്ണുകൾ അടച്ചു വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സുഖകരമായ അവസ്ഥ നിങ്ങൾ അറിയുക. ഇനി കണ്ണ് തുറക്കട്ടെ, കണ്ണ് തുറക്കുക. അടുത്ത പ്രാണായാമം നമുക്ക് ഭസ്ത്രിക എന്ന് പറയും. അതിന് നിങ്ങൾ നേരത്തെ കൈവച്ചതുപോലെ തന്നെ വലത് കൈയിൻ്റെ രാവിലെ ചെയ്ത പോലെ നാല് വിരലും അടക്കി വെക്കുക, വലത് മൂക്ക് അടക്കുക, വലത് മൂക്ക് അടക്കുക. ഇനി ഇടത് കൈ കൈയിൻ്റെ ഉള്ളനടി നമുക്ക് ഓപ്പോസിറ്റായിട്ട് ഇതുപോലെ വാരിയല് തൊട്ടുകൊണ്ട് ഇങ്ങനെ മടക്കി വെക്കുക. ഇതേപോലെ കൈയിൻ്റെ വിരലും മടക്കി വെക്കുക, കുത്തനെ കുത്തനെ, ചരിച്ചിട്ടല്ല ഇങ്ങനെ. ഇനി ശ്വാസം എടുത്തുകൊണ്ട് വലത് കൈ ഇടത് കൈ മുകളിലേക്ക് വരട്ടെ, മുഴുവനായി വരട്ടെ. മൂക്ക് അടച്ചുകൊണ്ട് പെട്ടെന്ന് ശബ്ദം പുറപ്പെടുക്കുക. വൺ, ശ്വാസം എടുക്കുക വേഗത്തിൽ വേഗത്തിൽ, ടു വേഗത്തിൽ സ്പീഡിൽ, വൺ ടു വൺ ടു. ഒന്നുകൂടി ശ്രദ്ധിക്കുക, വൺ എന്ന് പറയുമ്പോൾ ഉയർത്തുക, ടു എന്ന് പറയുമ്പോൾ താഴ്ത്ത്. അല്പ വേഗത ചെയ്യണം. യെസ്, സ്റ്റാർട്ട്. വൺ ടു വൺ ടു വൺ ടു വൺ ടു വൺ ടു. വേഗത്തിൽ 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 ഇടതുമൂക്ക് അടച്ചുകൊണ്ട് വലത് കൈ ഉയർത്തട്ടെ. ഇടതുമൂക്ക് അടയ്ക്കുക, ഇടതുമൂക്ക് അടയ്ക്കുക, ഇടതുമൂക്ക്. ഇനി വലത് കൈ ഉയർത്തിക്കട്ടെ. സ്റ്റാർട്ട്. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 എങ്ങനെ ശരീരം പൂർണ്ണമായും വിശ്രമിക്കുന്നതായി അറിയുക? കാലിന്റെ അറ്റം മുതൽ ഇരു കാലുകളും വയറിന്റെ ഭാഗവും നെഞ്ചിന്റെ ഭാഗവും വലത് കൈയും ഇടത് കൈയും കഴുത്തിന്റെ ഭാഗവും മുഖത്തെ പേശികളും തലയുടെ ഭാഗവും പൂർണ്ണമായും വിശ്രമാവസ്ഥയിലെത്തുന്നതായി അറിയുക. സാധാരണ ശ്വാസഗതിയിലേക്ക് തന്നെ നിങ്ങൾ ശ്രദ്ധ പതിക്കുക. ശ്വാസം എടുക്കുന്നതും വിടുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ സുഖകരമായ ശ്വാസഗതി, ശരീരത്തിന്റെയും മനസ്സിന്റെയും പൂർണ്ണമായ വിശ്രമാവസ്ഥ നിങ്ങൾ അറിയുക. ഒരു സുഖകരമായ ശാന്തമായ അവസ്ഥ നിങ്ങൾ അറിയുക. ശുദ്ധമായ മനസ്സിന്റെ അവസ്ഥ നിങ്ങൾ അറിയുക. നമ്മളിൽ കുടികൊള്ളുന്ന ഒരു ചൈതന്യത്തിന്റെ അവസ്ഥ നിങ്ങൾ അറിയുക. ഈശ്വരീയമായൊരവസ്ഥ അറിഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഏത് പ്രയാസത്തെയും നേടാൻ കഴിയുന്ന മനസ്സിന്റെ അവസ്ഥ നിങ്ങൾ അറിയുക. ഏത് പ്രയാസത്തെയും നേടാൻ കഴിയുന്ന മനസ്സിന്റെ അവസ്ഥ നിങ്ങൾ അറിയുക. സുഖകരമായ മനസ്സിന്റെ അവസ്ഥ. ഇനി നിങ്ങൾ നല്ലപോലെ മനസ്സ് പ്രാർത്ഥിക്കുക. നല്ലപോലെ ഉള്ളലിഞ്ഞുകൊണ്ട് കണ്ണുനീര് പോലും പൊഴിക്കുന്ന ഭക്തിയോടുകൂടി നിങ്ങൾ നല്ലപോലെ മനസ്സ് പ്രാർത്ഥിക്കുക. ഇരു കൈകളും കൂട്ടി തടവട്ടെ. ഉരസയട്ടെ. കൈകൾ നിങ്ങൾ കണ്ണിന്റെ ഭാഗത്ത് പതിച്ച് ഇരുഭാഗത്തേക്കും തടവുക. തടവിക്കൊണ്ടിരിക്കട്ടെ. നെഞ്ചിന്റെ ഭാഗം താഴോട് തടവട്ടെ. നെഞ്ചിന്റെ ഭാഗം തടവിക്കൊണ്ടിരിക്കട്ടെ. കൈ കൂപ്പി വെക്കുക. സുഖകരമായ മനസ്സിന്റെ അവസ്ഥ അറിയുക. പുഞ്ചിരിക്കട്ടെ, നല്ലപോലെ പുഞ്ചിരിക്കട്ടെ. ഉള്ളു തുറന്ന് പുഞ്ചിരിക്കട്ടെ, നല്ലപോലെ പുഞ്ചിരിക്കട്ടെ. പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾ കണ്ണ് തുറക്കട്ടെ. നമസ്തേ ശബ്ദത്തോടെ പറയുക, നമസ്തേ. ആ പുഞ്ചിരിന്ന് കൈമാറുക. അന്യോന്യം മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പുഞ്ചിരി കൈമാറട്ടെ. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ മുഖത്തേക്ക് നോക്കാൻ സാധിക്കുമോ നോക്കട്ടെ. നിങ്ങൾ ഒന്ന് ശ്രമിക്കുക. നോക്കാത്തവരൊന്നുകൂടി നോക്കുക. നിങ്ങൾ നമുക്ക് നമ്മളെ മനസ്സൊന്ന് അലിഞ്ഞു ഒരു സുഖമായ അവസ്ഥ വരട്ടെ. എല്ലാ ചമ്മലൊക്കെ മാറ്റി വെച്ച് ഒരു കുട്ടികളെ മനസ്സിന്റെ അവസ്ഥയിലേക്ക് തിരിച്ചെത്തട്ടെ. ഒന്ന് പുഞ്ചിരിക്കട്ടെ നോക്കിക്കൊണ്ട്. ഇനി നമുക്കൊരു അല്പസമയം ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുള്ള കാര്യമുണ്ടെങ്കിൽ നമുക്കൊരു അല്പസമയം ചോദിക്കാനുള്ള കാര്യം ചോദിക്കാം. ഇത് ചെയ്യേണ്ട സമയം അതിരാവിലെയാണ് ഏറ്റവും നല്ല സമയം. വൈകിട്ടും ചെയ്യാം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് ഒരു 3-3.5 മണിക്കൂർ കഴിഞ്ഞാൽ യോഗ ചെയ്യുന്ന തടസ്സമില്ല. പിന്നെ അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം പനി വന്നാൽ നമുക്ക് ചെയ്യുന്നതിന് തടസ്സമില്ല. ചെയ്യാം. ബുദ്ധിമുട്ടുള്ള ആസനങ്ങൾ ചെയ്യാതിരുന്നാൽ മതി. പ്രായം നമുക്കൊരു 8 വയസ്സിന് മേലോട്ടുള്ള കുട്ടികൾക്ക് ചെയ്യുന്ന യാതൊരു തടസ്സവുമില്ല. ഒരു 7 വയസ്സായ കുട്ടി സൂര്യനമസ്കാരം ചെയ്താലും യാതൊരു തടസ്സവുമില്ല. സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ഇത് ചെയ്യുന്നതിന് തടസ്സമില്ല. ഇപ്പം കാണിച്ച ഈ ആസനങ്ങളും പ്രാണായാമവും ധ്യാനവും ചെയ്യുന്ന യാതൊരു തടസ്സവുമില്ല. ആർത്തവ സമയത്തും ചെയ്യാം. ഗർഭകാലത്ത് എല്ലാ ആസനവും ചെയ്യാൻ പറ്റൂല. കവന്ന് കിടന്നുകൊണ്ട് ചില ആസനങ്ങൾ ഒഴിവാക്കുക. വയറിനെ അമർത്തിക്കൊണ്ടുള്ള ചില ആസനം ഒഴിവാക്കുക വളരെ നല്ലതാണ്. ഒരു പ്രാണായാമം, ധ്യാനം, യോഗനിദ്ര, നിങ്ങൾ ഇരുന്നു കൊണ്ടാണ് അത് വിശ്രമം എടുത്ത് കിടന്നുകൊണ്ടാണ് ശരിക്കും ചെയ്യണ്ടേ ആ വിശ്രമം. ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഒരല്പസമയം ഉണ്ട് അതിന്. ആഹാരം കഴിച്ച രാവിലെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഒരു 1/2 ഗ്ലാസ് വെള്ളം കഴിച്ചുകൊണ്ട്, പച്ചവെള്ളം കഴിച്ചുകൊണ്ട് വേണേൽ ചെയ്യാം. പിന്നെ ആഹാരം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 3-3.5 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് യോഗ ചെയ്യുന്നതിന് തടസ്സമില്ല. രാത്രിയും പരിശീലിക്കാം. ഇനി പ്രാണായാമം, ധ്യാനവും ഈ ആസനങ്ങൾ ഇല്ലാതെ തന്നെ ചെയ്യുന്നതിന് തടസ്സമില്ല. രാത്രി ഭക്ഷണത്തിന് ശേഷം നടക്കുന്നവരാണെങ്കിൽ നടന്ന് വന്നതിന് ശേഷം ചെയ്താൽ മതി. എത്ര സമയമെന്നാ? അല്ല, നിങ്ങൾക്ക് 1/2 മണിക്കൂറേ ഉള്ളൂ എങ്കിൽ 1/2 മണിക്കൂർ ചെയ്യാം. നിങ്ങൾക്ക് ഈ ധ്യാനം തന്നെ ഇരുന്നിട്ടുള്ള ധ്യാനം നിങ്ങൾക്ക് സമയം 10 മിനിറ്റ് ഉണ്ട്, 15 മിനിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ശ്വാസം എടുക്കുന്നതിന് ശ്രദ്ധ കൊടുത്ത് കുറച്ച് സമയം നീട്ടി കൊണ്ടുപോകാം. എത്ര വേണമെങ്കിലും കൊണ്ടുപോകാം. ആസനങ്ങൾ കുറച്ചുകൂടി ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി ചെയ്യുന്ന, ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ആസനങ്ങൾ കുറച്ചെണ്ണേ പറഞ്ഞിട്ടുള്ളൂ.